നീ ഇപ്പോൾ പരിശ്രമം ചെയ്തിരിക്കുന്നു, ഇസ്രയേൽ മലിനമായിരിക്കുന്നു, അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികൾ ഉള്ളിലുണ്ട്, അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നതുമില്ല, പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നതുമില്ല. ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യങ്ങളാൽ ഇടറി വീഴും, യഹൂദയും അവരോടുകൂടെ ഇടറി വീഴും. യഹോവയെ അന്വേഷിക്കേണ്ടതിനെ അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ട് ചെല്ലും, എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല. അവനവരെ വിട്ടുമാറിയിരിക്കുന്നു. അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കേണ്ട അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു അമാവാസി അവരെ അവരുടെ ഓരുകളോടുകൂടെ തിന്നുകളയും. ഇതേലി കാഹളവും രാമേലി തുര്യവും ഇടുകയും അവന് പോപ്പിള് കൂട്ടുകയും ബെന്യാമീനെ നിന്റെ പിറകെ വരുന്നു, ശിക്ഷാദിവസത്തിൽ എത്രയും ശൂന്യമാകും. നിശ്ചയമുള്ളത് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു. യഹൂദാ പ്രഭുക്കന്മാർ അതിൽ അതിർ മാറ്റുന്നവരെ പോലെ ആയി തീർന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും. എഫ്രയീമിനെ മാനുഷകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഫ്രയീമിന് പുഴയും യഹൂദാഗതികത്തിന് ദൃഢത്വമായിരിക്കും. എഫ്രയീം തന്റെ വ്യാജിയും യഹൂദാവിന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രയീം അസൂരിൽ ചെന്ന് യുദ്ധോത്പരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പിക്കുവാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രയീമിന് ഒരു സിംഹം പോലെയും യഹൂദാഗണികത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കളിച്ചുകൂറി പോയിക്കളയും, ഞാൻ പിടിച്ചുകൊണ്ടുപോകും. ആരും വിട്ടു പിടിക്കുകയുമില്ല. അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. വരുകയും നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക. യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കും. അവന്റെ ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതഘോഷം പോലെ മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മോന്തരം അവരെ വെട്ടി എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ കിടക്കുന്നു. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രശംസിക്കുന്നു. എന്നാൽ അവർ ആദാമെന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇരയാതെ അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശേഖമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതേ അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ചാപ്റ്റർ 7. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിന്റെ അകത്തും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു. അവരെ കള്ളൻ കിടക്കുന്നു. പുറത്തെ കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെ ഞാൻ ഓർക്കുന്നുവെന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തിയിൽ അവരെ ചുറ്റിയിരിക്കുന്നു. അവയെന്റെ മുൻപാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഫോഷ് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവരെല്ലാവരും വ്യഭിചാരികളാകുന്നു. അപ്പക്കാരൻ ചൂടിപ്പിടിപ്പിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. മാവ് കുടിച്ചത് മുതൽ അത് പുളിക്കുവോളം തീയരിക്ക അയക്കാതിരിക്കും. നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസികളോടെ കൈനീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവൻ ഉറങ്ങുന്നു. രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂടുപിടിച്ച് തങ്ങളുടെ ന്യായാധിപന്മാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രയീം ജാതികളോടെ ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞ് എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ എവിടെ നിറച്ചിരിക്കുന്നുവെങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുത്ത് മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. അവർ മിസ്ലിമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അവർ പോകുമ്പോൾ ഞാൻ എന്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവുകളെ പോലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവർ എന്നെ വിട്ട് ഓടിപ്പോയത് കൊണ്ട് അവർക്കയ്യോ കഷ്ടം. അവരെന്നോട് അതിക്രമം ചെയ്യുകൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവരെന്നോട് ഫോഴ്സ് സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വനോട് നിലവിളിക്കാതെ ഇടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യം കഴിഞ്ഞ നിമിത്തം മണി ഒന്നിച്ചു കൂടുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ ആശ്രയിച്ചു വെച്ച് ബലപ്പെടുത്തിയിട്ടും അവരെന്റെ നേരെ ഫോഴ്സ് ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു മേലോട്ട് അലതാനും. അവർ വഞ്ചനയുള്ള വില്ലു പോലെ ആവുന്നു. അവരുടെ പ്രവൃത്തന്മാർ നാവിന്റെ ക്രോധ നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മുസ്ലിം ദേശത്ത് അവർക്ക് പരിയാശ്രയവുമായി തീരും. ചാപ്റ്റർ 8. അവർ എന്റെ നിയമത്തെ ലംഘിച്ച് എന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തുകൊണ്ട് കാഹളം വായിൽ വെക്കുക, കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അവർ എന്നോട് ദൈവമേ, ഇസ്രായേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നുവെന്ന് നിലവിളിക്കുന്നു. ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ശത്രു അവനെ പിന്തുടരട്ടെ. അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരമല്ല താനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിനെ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ശബരിയെ നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു. എന്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുന്നു. അവർക്ക് കുറ്റമില്ല, എല്ലായ്മ എത്രത്തോളം അസാധ്യമായിരിക്കും. ഇത് ഇസ്രായേലിന്റെ പണി തന്നെ. ഒരു കവിശേലപ്പണിക്കാരൻ അതിനെ ഉണ്ടാക്കി, അത് ദൈവമല്ല. ശമരിയുടെ പശുക്കിടാവ് നുറുങ്ങിപ്പോവും. അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും. അതിന് തണ്ടില്ല. ഞാറതിനെ നൽകുകയുമില്ല. മാവിനെ നൽകുകയുമില്ല. നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും. ഇസ്രയേലിനെ വിഴുങ്ങിപ്പോയി. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ തനിച്ച് നടക്കുന്ന കണ്ണ പോലെ അശൂരിലേക്ക് പോയി. എഫ്രയീം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. അവർ ജാതികളുടെ ഇടയിൽ നിന്ന് ജാരന്മാരെ കൂലിക്ക് വാങ്ങിയാലും ഞാൻ ഇപ്പോൾ അവരെ കൂട്ടും. അവർ പ്രഭുക്കന്മാരുടെ രാജാവിന്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവനെ പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവകാരിയുമായി എണ്ണപ്പെടുന്നു. അവർ എന്റെ അർപ്പണയാഗങ്ങളെ അറുത്ത് മാംസം തിന്നുന്നു. എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവനവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രയേലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ പട്ടണങ്ങളിൽ തീ അയക്കും. അത് അവയുടെ അരവനകളെ ദഹിപ്പിച്ചു കളയും. ബാറക്കുമോർ. യാക്കോബ്ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം. നിങ്ങളിൽ ചണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അഭയങ്ങളിൽ പോരാടുന്ന ഫോഗേച്ചകളിൽ നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അന്യായപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാതിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവഴിക്കേണ്ടതിന് വലുതായി ആയിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ശിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നെന്ന് തോന്നുന്നുവോ? അവനെങ്കിൽ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി താമസിക്കുന്നുവോ? എന്നാൽ അവനധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും കാര്യമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു കഴിയുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട ദുഃഖിച്ച് കരുതിയും. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷമമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ നിന്നെ ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അന്വേഷിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണകർത്താവ് ന്യായാധിപതിയും ഒരുവനെയുള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? ഇന്നോ ഇന്നലെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിന്ന ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറയുന്ന വമ്പ് പറയുന്നു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അല്ലയോ അഞ്ചാം അധ്യായം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുകയും നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവലിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ച് ആ കഥ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീപോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് പുലദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിളിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷനോടിരിക്കാൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനെ കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അത് കിട്ടുമ്പോളും ദീർഘക്ഷനോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷനോടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സരിയും ഉള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധി ലാഭപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ എന്ന് പറഞ്ഞാൽ ഉവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസിലോ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും മഴ ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ അവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ നരവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിരീക്ഷിക്കുകയും ഭാവനയുടെ ബഹുത്വം മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. വാരക്കുമോർ സർഗ്ഗ 3 അധ്യായം. എന്നനുമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്നനുമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അതിർത്തിയൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ ആശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കരുതനെ പോലെ പുതുകി വരത്തക്കൊണ്ണം അവൻ നിന്നെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവാസാല വീടന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശിയെയും തന്റെ പ്രവൃത്തിലെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവാ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതേ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, കമ്മയിലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റ് നിന്നിൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. യഹോവയുടെ ദയയോ എന്ന് നീക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവയുടെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്തും സ്വലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ള ഒരേ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സ്ഥല സൈന്യങ്ങളുമായുള്ള ഒരേ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സ്ഥല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സ്ഥല പ്രവൃത്തികളിലേ യഹോവയെ വാഴ്ത്തുകയും എന്നേ യഹോവയെ വാഴ്ത്തുക. 104. എന്നേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവയെ നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരിശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികളുടെ ഉലാങ്ങളെ വെള്ളത്തിൽ നേരിത്തുന്നു. മേഘങ്ങളെ തന്റെ വേരാക്കി കാറ്റിൻ ചെറുങ്ങനെ സഞ്ചരിക്കുന്നു. അവൻ കാറ്റിലെ തന്റെ ദൂരന്മാരും അഗ്നിജ്വാലയിലെ തന്റെ ശുശ്രൂഷന്മാരും ആക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന് മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീരെ നിന്നു. അവന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇഷ്ടയുടെ മുഴക്കത്താൽ അത് ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ തുടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു. അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകരുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. അവന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് അവന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്സവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾ തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. തിരുനാരയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറ കുഴിമികൾക്കും സങ്കേതമാകുന്നു. അവൻ കാലമരണത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. നീരിട്ട് വരുത്തുന്നു. രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്നെ പണിക്ക് പുറപ്പെടുന്നു. സന്ധ്യ വരെയുള്ളതിന്റെ വേലയ്ക്കായി തന്നെ. ഗോവയന്റെ പ്രവർത്തനത്തിൽ എത്ര പെരുകിയിരിക്കുന്നു. ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിറ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതിന് അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. അത് കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാനി ഉണ്ടാക്കി ലിപിയാകാനുണ്ട്. തക്ക സമയത്ത് തിരിഞ്ഞിട്ടൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ തീർക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മോണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ തീർക്കുമ്പോൾ മറയ്ക്കുമ്പോൾ അവ അപ്രമിച്ചു പോകുന്നു. നീ അവിടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം നീക്ക് നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് തിരയ്ക്കുന്നു. അവൻ നിലകളെ തൊടുന്നുവോ പുകയുന്നു. എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ എല്ലായിടത്തോളം ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ഭാവികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ. ദുഷ്ടന്മാരില്ലാതെ ആകട്ടെ. എന്നെ യഹോവയെ വാഴ്ത്തുക. യഹോവയെ സ്തുതിപ്പീൻ. സങ്കീർത്തനങ്ങൾ 105. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും തന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവന്റെ പ്രവൃത്തിയിലെ വ്യാപകളുടെ ഇടയിൽ അറിയിക്കുകയും അവന് പാടുകയും അവന് കീർത്തനം പാടുകയും അവന്റെ സകല പ്രവൃത്തിയിലെയും കുറിച്ച് സംസാരിക്കുകയും അവന്റെ വിശുദ്ധനാമത്തിൽ പ്രശംസിക്കുകയും അവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരകുകയും അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുകയും അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവന്റെ രണ്ട് യാക്കോവും മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുകയും അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുണ്ട്. അവന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്രായേലിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിനൊരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിർവനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവൻ എന്ന എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങി വരും. അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചന്മാർക്ക് ദോഷം ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി. അപ്പം എന്ന കൂലിനെ ശേഷം ഒടിച്ചു കളഞ്ഞു. അവക്ക് മുൻപായി എന്നൊരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലം കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളെ ചലനം വിടുവിച്ചു. രാജാവിന്റെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവന്റെ ബ്രോക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളാനും അവന്റെ മന്ത്രിമാർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും സർവ്വസമ്പത്തിന് അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ നിന്ന് മിസ്രയീമിലേക്ക് ചെന്നു. യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്നു പാർത്തു. ഇതൊന്നും ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. തന്റെ ജനത്തെ പകപ്പാനും തന്റെ ദാസന്മാരോട് ഉപായം പ്രകടിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. അവൻ തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും അവന്റെ ദേശത്തെ അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുൾ അയച്ചു ദേശത്തെ ഇരുട്ടാക്കി. അവർ അവന്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു. രാജാക്കന്മാരുടെ വള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചു അവരുടെ ദേശത്തെല്ലാം തേനും വന്നു. അവൻ അവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവന്റെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു. അവൻ അവരുടെ മുന്തിരിവള്ളികളും മത്സ്യവൃക്ഷങ്ങളും തകർത്തു. അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളിനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നു കളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവ്വവീര്യത്തിന് ആദ്യബലത്തെയും സംഹരിച്ചു. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനത ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മുസ്ലിം സന്തോഷിച്ചു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. രാത്രി വെള്ളത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ കാടകളെ കൊടുത്തു. ചെറിയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു. വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകുകയും അവൻ തന്റെ വിശുദ്ധ ഭജനത്തെയും തന്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തന്നെ ഘോഷത്തോടുകൂടെ പുറപ്പെടുവിച്ചു. അവർ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാനബലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിക്കുകയും. സങ്കീർത്തനം 100-ാം അധ്യായം. സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് ആർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരികയും യഹോവ തന്നെ എന്തെങ്കിലും അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ വാചകം സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുള്ളത് എന്റെ വിശ്വസ തലമുറ തലമുറയായും ഇരിക്കുന്നു. സങ്കീർത്തനം 16-ാം അധ്യായം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിന്റെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർവന്ന് അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിനുമേൽ എടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് അതിന് കുലുങ്ങി പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിക്കുന്നു. എന്റെ ജഡവും നിർത്തയും ഉറപ്പിക്കും. നീ എന്റെ ജ്ഞാനങ്ങൾ പാതാളത്തിൽ വിടുകയില്ല. എന്റെ പരിശുദ്ധനെ ദൃഢത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ എന്റെ വഴി എനിക്ക് കാണിച്ചു തരും. എന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും എന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവയെ സ്തുതിയുടെ നേതൃത്വം എനിക്ക് യോഗ്യമാകുന്നു. മുബാറക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുദശ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കിട്ട ദിനങ്ങളിലും അല്പം സമയ ശാന്തമായ ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തമ്പുരാന് മുമ്പാകെ പകരുവാനും ആത്മീകമായി ഊർജം പ്രാപിപ്പാനും ആരാധനയിൽ കൂടി അപേക്ഷയിൽ കൂടി ദൈവവചന ശ്രവണങ്ങളിൽ കൂടി ആത്മനിറവ് ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ കൂടി നമുക്ക് തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ദൈവഭക്തിയോടുകൂടി ഇരിക്കാനും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ആരംഭം കുറിക്കുകയും ഇപ്പോൾ ഇതിനെ ആത്മീയമായി നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേക മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് വി പ്രകാശ് അച്ഛൻ, വി ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബൃഹദ്രാശ്രമത്രപണിത തിരുമനസ്സുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം. തിരുമേനിയോട് ഞാനിത് ജോയിൻ ചെയ്യണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും തിരുമേനിയുടെ തിരക്കേറിയാൽ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ യാത്രയുടെ മധ്യത്തിൽ തിരുമേനി കയറാൻ ആഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ റിസപ്ഷൻ കുറവാണ് ആയതുകൊണ്ട് ചിലപ്പോൾ സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും തിരുമേനി എന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്, ഒന്നത് അനുഗ്രഹമാണ്. തിരുമേനി ഇതിനെ സംബന്ധിക്കുന്ന ദിവസം നിങ്ങൾക്ക് പ്രത്യാശിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷ അനുഗ്രഹമാകത്തക്കവണ്ണം, അല്ലെങ്കിൽ നിന്ന് കൃപകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി കറിയ ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുകയുമാണ്. ഹലോ 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 കേൾക്കാമോ? മേരിസറിയ ഒരു കാര്യം
കൈവീറം സ്നേഹപിതാവേ, നീ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിനപരാധ ബോധവുമായി കൈവീറും സ്നേഹപിതാവേ, നീ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിനപരാധ ബോധവുമായി കൈവീറും സ്വന്തസുഖം മാത്രം കാംക്ഷിച്ചു ഞാൻ സ്വാർത്ഥതകൻ ഇത് കാട്ടിലൊളിച്ചു. സോദരനാം അയൽക്കാരൻ്റെ ദുഃഖം പങ്കിടാൻ പാടി മറന്നുപോയി. എങ്കിലും നാഥാമി സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥാമി സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കൈവീറും സ്നേഹപിതാവേ, അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി നിന്നിൽ നിന്നന്നിനായി. നിൻ മഹാത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്നമ്പഴികളിൽ ജീവിച്ചുപോയി. എങ്കിലും നാഥാവിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥാവിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കൈവീറും സ്നേഹപിതാവേ, അന്യനായി ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം നീ ശിരസിൽ ഘോരമുള്ളുകളായി ഇന്നിനം ചിന്താൻ കാരണമായി. നിൻ കരൾ നോവും
നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ കർത്താവിനാൽ അനുഗ്രഹീതരെ, വളരെ അനുഗ്രഹീതമായ ഈ ദിനം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിന്റെ അത്ഭുതകരമായ അനുഭവങ്ങളിൽ കൂടി പ്രയാണം ചെയ്യുന്ന നമുക്ക് കൂടുതൽ ആത്മവിശുദ്ധി സ്മരവും വെളിച്ചവും ഒക്കെ പ്രാപ്യമാകുവാൻ തക്കവണ്ണം ഈ ദിനം നമ്മെ തന്നെ നാം ഉപയോഗപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഈ യാത്ര കൂടുതൽ അനുഗ്രഹപ്രദമാകുവാനും സന്തോഷകരമായി തീരുവാൻ ദൈവമേ അനുവദിക്കണമേ, ഇടയാക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കാം. നമ്മൾ 119 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോട് അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നിദാനമാകുന്ന അവസ്ഥ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നതാണ്. ഈ നോമ്പ് നമുക്ക് നൽകുന്നതും അല്ലെങ്കിൽ നോമ്പ് സമ്മാനിക്കുന്ന പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഒരുക്കുന്നതും തീർച്ചയായിട്ടും ജീവിതത്തിന്റെ നിഷ്കളങ്കതയിൽ കൂടിയുള്ള നടപ്പാണ്. നിഷ്കളങ്കരായ മനുഷ്യരെ ദൈവം ചേർത്ത് പിടിക്കും. ഒരുപക്ഷെ ജീവിതയാത്രയില് പല കുതന്ത്രങ്ങൾ മനയുന്നവരുടെയൊക്കെ വലയിൽ നമ്മൾ അകപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിഷ്കളങ്കത കൈവിടാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏത് ശത്രുക്കളെയും അവരുടെ മുമ്പിൽ അവർക്ക് ലജ്ജ വരത്തക്ക വണ്ണം തമ്പുരാൻ നമ്മളെ കാത്തു പരിപാലിക്കും, സംരക്ഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോട് അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഈ ദിനങ്ങളൊക്കെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നോമ്പുകളും ഭക്തിയും ഒക്കെ ഒരു കടം തീർക്കാനും അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും എന്നുള്ള ഒരു വിചാരത്തോടെയാകാതെ അങ്ങനെ നോമ്പ് നോക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. ഞാനിത് ചെയ്തില്ലെങ്കിൽ ദൈവം ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ എന്നെ തള്ളിക്കളയും, അല്ലെ വേദനിപ്പിക്കും, എന്നാ പിന്നെ നോക്കിയേക്കാം. അങ്ങനെ ചിന്തിക്കുന്നവരല്ല. എന്റെ ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ അനുഭവിപ്പാനും ആ ദൈവത്തിന്റെ മാർബോട് ചേർന്നിരിക്കാനുള്ള ദിവസങ്ങളാണ് നോമ്പുകളും ഉപവാസങ്ങളും എന്നുള്ള മനോഭാവത്തോടുകൂടി ഇത് ജീവിതത്തിന്റെ സന്തോഷകരമായ അവസ്ഥയാണ്. വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും തലമുറയ്ക്ക് പോലും ഒരു പ്രകാശം സിദ്ധിക്കുന്ന അനുഭവമാണെന്നുള്ള ബോധ്യത്തോടുകൂടി സന്തോഷത്തോടെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ പള്ളികളിലൊക്കെ, ഞാൻ മാത്രമല്ല എല്ലാ വൈദികരും ഒക്കെ വളരെ വളരെ പ്രാധാന്യത്തോടെ നോമ്പ് നോക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. വലിയ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ലഭ്യമാകത്തക്കവണ്ണമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, പലപ്പോഴും ഇതൊക്കെ അനുഭവിച്ച് പല വീടുകളിലൊക്കെ സന്ദർശിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഒരു മടിയും കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നോൺ വെജ് അച്ചാ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെയുള്ളവരുടെ ഇച്ചിരി ഒരു സന്തോഷമുള്ളത് ഈ ചിലരിത് മാറ്റി വെച്ചിട്ട് ഓ ഞങ്ങൾ നോമ്പ് നോക്കുന്നത് പറയുന്നവരുണ്ട്, ഏതായാലും അവരെക്കാൾ മാന്യതയാണ് ചോദിക്കുന്നവരെന്നാണ് എന്റെ ഒരു ബോധ്യം. അതാണ് നിഷ്കളങ്ക എന്ന് പറയുന്നത്. പക്ഷെ എന്തുതന്നെയാണെങ്കിലും അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ദൈവം ആയുസ്സും ആരോഗ്യവും അവസരവും തന്നിരിക്കത്തോളത്തോളം കാലം നോമ്പിലും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ച് അല്ലെങ്കിൽ സഭ നിഷ്കർഷിച്ചിരിക്കുന്ന നോമ്പിൻ്റെതായ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഗൗരവത്തോടെ, നമുക്കറിയാം ഈ നോമ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ 50 ദിവസം എങ്ങനെ നീങ്ങും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നോമ്പ് തുടങ്ങിയിട്ട് 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പൗലോസ് ലീഗ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ തന്നെ നോമ്പ് മറ്റുള്ള ദിവസങ്ങളിലെ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഊർജം കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു നിമിഷമാണ് നോമ്പിന്റെ നിമിഷങ്ങൾ. അത് ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടി നോമ്പ് അനുഷ്ഠിക്കാൻ എല്ലാവർക്കും ഇടയാകണമേ എന്ന് വളരെ സ്നേഹത്തോട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് വീണ്ടും. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഐസപ്പി പ്രകാശത്തിനാണ്. നമുക്കറിയാം സാധാരണ ആരെ ലഭ്യമാകാതിരിക്കുമ്പോഴാണ് നമ്മള് ഐസഖ്യത്തിനെയും അല്ലെങ്കിലുള്ള വൈദികരെയൊക്കെ സാന്നിധ്യം ആവശ്യപ്പെടുന്നത്. ഒരുപാട് തിരക്കിലാണ് എങ്കിലും ഞാൻ ഇന്നലെ വൈകിട്ട് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ എപ്പോഴും അച്ഛന്റെ വാചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വീണ്ടും ഇതിൽ പൂർണ്ണ മനസ്സോടുകൂടി ദൈവവചന ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകാൻ തക്കവണ്ണം അച്ഛൻ താല്പര്യം കാണിക്കുന്നതിൽ ഒരിക്കലും കൂടി പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ലതാപത്തിന്റെ ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ നാലാമത്തെ സ്റ്റാൻസ്
അനുതാപികളിൽ തൻ വാതിൽ രാപകരിഞ്ഞു തുറന്നിടും ഹല്ലേലൂയ ഓ നാഥാ നോക്കടമൻ ദുരിതം പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമേനിക്കില്ല വൈദ്യൻ വാർവക്കൽ ഞാൻ പോ അവരൗഷധമല്ല ചെയ്തി ഒരു ഗുണവും എൻ പ്രണമോ കഠിനം നൽവൈദ്യ നിന്നേയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നേ സുഖമേൽക്കുന്നൂനം എൻ പാപത്തിൽ ഞാൻ ഇടയാകരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നിപ്പോ തിരുജനകൻ സ്നേഹ ും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമൻ പിഴകൾ.
തിരുവചന ധ്യാനം നിർവഹിക്കാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനയ തിരുമേനി പന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഏറെ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ രണ്ട് ആഴ്ചകൾ പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ആരോഗ്യത്തോടും കൃപയോടും നമുക്ക് പ്രവേശിപ്പാൻ വലിയവനായ ദൈവം നൽകിയ വലിയ മഹാഭാഗ്യത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ സൂബോറോ പ്രാർത്ഥനയിൽ സംഗമിക്കുന്ന വൈദികരുടെ പ്രാർത്ഥന പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ടും വിശ്വാസ സമൂഹം തുടർന്നുള്ള സമയം ശ്രദ്ധയോടെ ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവർക്ക് കരുണയും കൃപയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ചില ആശയങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ആമുഖവാക്കിൽ ഏറെ പ്രസക്തമായ രീതി നോമ്പിനെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചിന്തകളുമൊക്കെ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ വളരെ ഭംഗിയായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ എഴുതി ചേർക്കത്തക്കവണ്ണം വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. 119 സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ദൈവന്തമ്പുരാന്റെ സന്നിധിയിൽ അനുഗ്രഹീതമായി ജീവിച്ച് ഈ നോമ്പുകാലം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ പ്രാപ്യമാക്കുവാൻ ആമുഖമായി നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ആശയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എബ്രായ ലേഖനം 13 അധ്യായങ്ങളാൽ സുദൃഢമാണ്, നിബിഡമാണ്. പരിശുദ്ധനായ പൗലോസ്ലിഹ എഴുതിയ മറ്റു ലേഖനങ്ങളോടൊപ്പം ഇതും പരിശുദ്ധനായ പൗലോസ്ലിഹ തന്നെയാണ് രചിച്ചതെന്ന് ഉള്ള വിശ്വാസത്തിൽ സഭാ പിതാക്കന്മാർ പഠിപ്പിച്ച ആ ശൈലിയിൽ അതിന്റെ രണ്ടാമധ്യായം അവസാന വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുതമ്പുരാൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒരു നോമ്പുകാലത്തിന്റെ പ്രസക്തിയിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായിരിക്കുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. നമ്മുടെ മുമ്പിൽ കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന ഏതു മനുഷ്യനും അവനനുഭവിക്കുന്ന കഷ്ടതയേക്കാൾ വളരെ സന്തോഷത്തോടും മനസ്സോടും കൂടി കഷ്ടതയേറ്റ കർത്താവ് നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് നമ്മൾ സഹിക്കുന്ന കഷ്ടതകളൊക്കെ ചെറുതാണെന്ന് സ്വയം ബോധ്യപ്പെടുവാനും അതോടൊപ്പം തന്നെ നോമ്പുകാലത്തിൽ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പരിഹാരക്രിയകൾ കണ്ടെത്തുവാനുള്ള ഒരു ശുദ്ധീകരണ ശുശ്രൂഷയുടെ ഭാഗം കൂടിയാണ് നോമ്പുകാലം. പൗലോസ്ലിഹ ഈ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കഷ്ടത അനുഭവിക്കാൻ തക്കവണ്ണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ചെറുതും വലുതുമായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ പെറുപെറുപ്പോടെ കാണുന്നതിനേക്കാൾ ദൈവം ഏറ്റെടുത്ത വലിയ കഷ്ടതകളെ മനസ്സിലേക്കൊന്ന് ഉൾക്കൊള്ളുവാൻ ശ്രദ്ധിച്ചാൽ നമ്മുടെ കഷ്ടതകൾ എത്ര ലഘുവാണെന്ന് കൃത്യമായി പറയുവാനായിട്ട് സാധിക്കും. കഷ്ടങ്ങൾ ഏറെയില്ല എന്നൊരു ഗീതം നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കത് നിസ്സാരമെന്ന് തോന്നും എന്നും പാട്ടുകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ചെറിയ സങ്കടങ്ങൾ വന്നാൽ മതി, നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാനുള്ള വലിയ മുഖാന്തരങ്ങൾ അറിയാതെ ജീവിതത്തിൽ ക്രമപ്പെടുത്തും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പുസ്തകം അവസാനിക്കുന്നത് അതിന്റെ 13 അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ എന്നേക്കും ആമേൻ. ഇത് പറഞ്ഞാണ് ഈ ലേഖകൻ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. നമുക്കല്പം കൂടി ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ശ്രദ്ധ വെക്കുമ്പോൾ എന്താണ് നോമ്പ്, എന്താണ് നോമ്പിന്റെ പ്രസക്തി? ആമുഖത്തിൽ നമ്മൾ കേട്ടു. എല്ലാ വർഷവും നമ്മൾ ഈ വിഷയം പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ കാര്യത്തെ ചിലരെങ്കിലും വെറും ലഘുവായിട്ടെടുത്തുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ചെയ്യുന്നത് കാണുന്ന ചില ശ്രമം കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നിരാശ തോന്നാറുണ്ടെങ്കിലും പഴയ നിയമ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ശക്തിയും ബലവും തരുന്നതാകിയാൽ ഒരു ദേശത്ത് 10 നീതിമാന്മാരുണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തോട് കരുണയുണ്ടാകും എന്നുള്ളൊരു പ്രത്യാശയിൽ ഒരു ദേവാലയത്തിൽ ഏറ്റവും കുറഞ്ഞ സംഖ്യ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ ഏറ്റവും കുറഞ്ഞ സംഖ്യ ആളുകളെങ്കിലും ഈ നോമ്പുകാലത്തെ ഗൗരവമായിട്ട് കാലഘട്ടങ്ങളിലൂടെ എടുക്കുന്നത് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്താതെ നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിന് നന്മ ലഭിക്കാനുള്ള ഒരു മുഖാന്തരം ഒരുക്കിത്തരുകയാണ്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതും ആമുഖമായി 1-2 വാക്യങ്ങളിലൂടെ പരിചയപ്പെടുത്തട്ടെ. ഇറ്റ് റിഫ്ലക്ട്സ് ദ എവർലാസ്റ്റിംഗ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. പഴയ നിയമം പുസ്തകത്തിന്റെ പൊരുളുകളുടെ പൂർത്തീകരണമായി മശിഹ കടന്നുവന്ന് പാപരഹിതമായ ബലി, ആ ബലിക്ക് വേണ്ടി സ്വയം ബലിയർപ്പകനും ബലിയായും തീർന്ന നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ പഴയ നിയമത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വാചകങ്ങളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഈ എബ്രായ ലേഖനം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടതയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്കൊരു ഓരോ വർഷവും ലഭിക്കപ്പെടുന്ന ചുരുക്കമായ ഈ നോമ്പുകാലം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ Lent is an annual season of fasting and penitence in preparation for Easter. കർത്താവിന്റെ രക്ഷാകരമായ ഉത്ഥാനത്തിലേക്ക് നടന്നു ചെല്ലുവാൻ നമ്മളെ സ്വയം പര്യാപ്തതയിൽ പാപത്തിന്റെ കറകൾ കഴുകിയെടുത്ത് ശുദ്ധീകരിച്ച് സ്വയം ദൈവസന്നിധിയിലേക്ക് തിരികെ ചേർക്കുവാൻ ഓരോരുത്തർക്കും ലഭിക്കുന്ന അവസരമാണ് വാർഷികമായി ഓരോ വർഷവും ലഭിക്കപ്പെടുന്ന ഈ നോമ്പുകാലം. ഈ നോമ്പുകാലത്തിൽ നോമ്പിന്റെ പ്രസക്തിയെക്കുറിച്ച് മൂന്ന് ചിന്തകൾ ഈ വേദഭാഗവുമായി ചേർത്ത് വെച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ള വിഷയം, Lent is a culture. ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരം കാലഘട്ടങ്ങൾക്ക് മുമ്പേ മോശയും ഏലിയാവും കർത്താവും ഒക്കെ പരിചയപ്പെടുത്തി ആദിമ ക്രൈസ്തവ സഭയിൽ കൃത്യമായി ആചരിച്ചു വന്നിരുന്നതും തലമുറകളിലേക്ക് കൃത്യമായി പഠിപ്പിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നതുമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ വാക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന ഒരു പ്രത്യേകമായ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി നമുക്കറിയാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചവരെ മുമ്പിൽ കാണും. അതിനകത്ത് എൻകൾച്ചറേഷൻ, അക്കൾച്ചറേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ഈ മൂന്ന് വാക്കുകളുണ്ട്. ഈ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ചുരുങ്ങിയ സമയം എടുക്കുകയല്ല, നമ്മൾ ചിലപ്പോഴെങ്കിലും മറന്നുപോകുന്ന ഒരു കാര്യത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. എൻകൾച്ചറേഷൻ മീൻസ്, അതിന് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്, ദ ഗ്രാജുവൽ അക്വിസിഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നോംസ് ഓഫ് എ കൾച്ചർ ഓർ ഗ്രൂപ്പ് ബൈ എ പേഴ്സൺ ഓർ അനദർ കൾച്ചർ. Otherwise, the adaptation of Christian liturgy to a non-Christian cultural background. ഇതിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ചില സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയെടുക്കുന്ന ഒരു രംഗമാണ് എൻകൾച്ചറേഷൻ. ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം വായിച്ചാൽ ആദിമ ക്രൈസ്തവ സഭയുടെ നാല് പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. അവർ കൂട്ടായ്മയെ ആചരിച്ചും ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും കഴിഞ്ഞു പോരുന്നു. ഇതായിരുന്നു അന്നത്തെ സഭയുടെ സംസ്കാരം. കൂട്ടായ്മ ആചരിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നു, അതോടൊപ്പം തന്നെ അപ്പം നുറുക്കലിന്റെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇന്നും ഈ സംസ്കാരത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ തലമുറകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഗാഢത, തീവ്രത കുറയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുവാൻ ഈ നോമ്പുകാലത്തിൽ ഈ വിഷയത്തെ നന്നായി പഠിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്, അക്കൾച്ചറേഷൻ, ആ ഒരു വാക്കിനെ കുറിച്ച് നമ്മളൊരു വിശകലനം നടത്തിയാൽ, ഇറ്റ് ഇംപ്ലൈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ദ കൾച്ചറൽ ബിലീഫ് ആൻഡ് കസ്റ്റംസ് ഓഫ് വൺസ് ഓൺ കൾച്ചർ ബൈ അഡോപ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ഡിഫറെന്റ് കൾച്ചർ. അത് ഇതിന്റെ രണ്ടാം ഭാഗമാണ്. പ്രത്യേകിച്ച് അതിലൂടെ പുതിയ സംസ്കാരങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രംഗമുണ്ടാകും. അത് പഠിക്കണമെങ്കിൽ മൂന്നാമത്തെ ഒരു വാക്കും കൂടെ പരിചയപ്പെടണം, സോഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് ലേണിംഗ് ടു ബിഹേവ് ഇൻ എ വേ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു സൊസൈറ്റി. സമൂഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ നല്ലത്, അല്ലെങ്കിൽ സമൂഹം എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലതെന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ അമേരിക്കയിലേക്ക് കടന്നു വന്നപ്പോൾ അമേരിക്കൻ കൾച്ചറിൽ നല്ലതെന്ന് തോന്നിയ ചില കാര്യങ്ങൾ നമ്മളത് അതുപോലെ അഡാപ്റ്റ് ചെയ്തു. പക്ഷേ ദൈവം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയിലൂടെ പഠിപ്പിച്ചതായ ചില സംസ്കാരങ്ങൾ നമ്മൾ എവിടെയൊക്കെയോ ഒഴുക്കിക്കളയാനും ശ്രദ്ധിച്ചു. ഈ നോമ്പുകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കാവശ്യം ഒരു സോഷ്യലൈസിംഗ് പ്രോസസ് മാത്രമല്ല, ഒരു എൻകൾച്ചറേഷൻ പ്രോസസ്സും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നല്ല സംസ്കാരങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് നഷ്ടപ്പെടുത്താതെ പുതിയ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുവാനും നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു സമയമെടുക്കണം. അവിടെയാണ് ഞാൻ ലെൻസ് ഇസ് എ കൾച്ചർ എന്ന വാക്കിന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളെ ചിലപ്പോഴെങ്കിലും ചിത്രീകരിക്കാറുണ്ട്, ഒരു സോഷ്യലൈസിംഗ് സെന്ററാണ് ദേവാലയങ്ങൾ. അതുകൊണ്ടാണ് ദേവാലയത്തിലെ ശുശ്രൂഷയുടെ സമയം കൂടുതൽ ഉച്ചത്തിൽ പ്രതിവാക്യമോ പാട്ടോ ചൊല്ലിയില്ല എങ്കിലും ആരാധന കഴിയുമ്പോഴും ആരാധനയുടെ മധ്യത്തിൽ തുത്തേന്റെ സമയത്ത് പോലും നമ്മൾ മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ കാപ്പിയൊക്കെ കുടിച്ച് ഒരു സോഷ്യലൈസിംഗ് സെന്ററായിട്ട് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളെ പരിപാവനമായി പിതാക്കന്മാർ പൂർവ്വതലമുറ പഠിപ്പിച്ചതായ ദിവ്യമായ ആരാധനയുടെ അനുഭവം നമ്മൾ എവിടെയോ ചോർത്തിക്കളയുകയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് കുമ്പിടുന്നു, ആഹാരത്തിൽ വർജനം ഏർപ്പെടുത്തുന്നു, നമ്മുടെ ശബ്ദങ്ങളെയും വാക്കുകളെയും ഒക്കെ ഒന്ന് ക്രമപ്പെടുത്തുന്നു, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോൾ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ റാദർ ദാൻ ബീയിങ് സോഷ്യലൈസിംഗ്. അപ്പൊ ആ ഒരു വിഷയം ഞാൻ ഒന്നാം ഭാഗമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായി, ലെൻസ് ഇസ് ലൈക്ക് ദ പ്രസൻസ് ഓഫ് അവർ മദർ. നമ്മുടെ അമ്മയുടെ സാന്നിധ്യം ഒരു മനുഷ്യന് എത്രമാത്രം അനുഗ്രഹം കൊടുക്കുമോ അതുപോലെയാണ് നോമ്പുകാലം. അമ്മയെ ഞാൻ ഈ കാര്യത്തിലോട് ഉപമിക്കാൻ കാരണം, അമ്മയിൽ അമ്മ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു സ്വർഗമാണ്. ആ സ്വർഗത്തോളം ഉയരുവാനും ആ സ്വർഗത്തോളം ക്ഷമിക്കുവാനും ലോകത്തിൽ മറ്റു മനുഷ്യർക്ക് ആർക്കും സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അമ്മ നഷ്ടപ്പെട്ട ഭവനത്തിലേക്ക് പോകാൻ അമ്മയോട് സ്നേഹമുള്ള മക്കൾക്കൊരു മടി വരും. കാരണം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ശരീരം, ഒരു ജീവൻ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവൻ, ഏത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാനുള്ള വിശാലമായ ഹൃദയമുള്ള ഒരു ജീവൻ. അതുമാത്രമല്ല, ബാക്കി എല്ലാ സ്ത്രീകളെയും പേരിട്ടോ ആന്റിയെന്നോ ചേച്ചിയെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ പ്രസവിച്ച ആ സ്ത്രീയെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് അമ്മ. അത് ആണെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഈ അമ്മയെ നോമ്പുകാലത്തോട് ഉപമിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ നോമ്പുകാലമാകുന്ന അമ്മയിലേക്ക്, ആ അമ്മയുടെ മടിത്തട്ടിലേക്ക് നമ്മളൊന്ന് കിടക്കണം. ആ അമ്മയോടൊപ്പം ചേർന്ന് ഒന്നിരിക്കണം. ആ അമ്മയോടൊപ്പം ചേർന്നൊന്ന് ചിന്തിക്കണം. ആ അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ആ അമ്മയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കണം. ആ അമ്മയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ലാളനകൾ നമ്മൾ സ്വീകരിക്കണം. അമ്മ ക്ഷമിക്കുന്നത് പോലെ ഈ നോമ്പുകാലം നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാണ്ടക്കവണ്ണം വലിയവനായ ദൈവം തമ്പുരാൻ നമുക്ക് കൃപയും കരുണയും നൽകുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലായിരുന്ന സമയം ഇടവക ദിനം നടത്തുന്ന ചില പള്ളികളുണ്ട്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് തന്നെ ഇടവക ദിനത്തിൽ ഒരു വൈദികനെ വിളിച്ച് പ്രസംഗിക്കും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുവാൻ പലപ്പോഴും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ, അത് വൈകിട്ടായിരുന്നു, സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന്, അപ്പൊ ആ സമയം അപ്പനെയും അമ്മയും രണ്ടു വശത്തായിട്ട് അവര് പുരുഷന്മാരും സ്ത്രീകളും ഇരിക്കുന്നതിന് പകരം ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് അവരുടെ മക്കളെ അപ്പന്റെയും അമ്മയുടെയും നടുക്ക് പിടിച്ചിരുത്തും. രണ്ടു കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേരുടെ സ്പേസിന്റെ ഇടയ്ക്ക് അപ്പുറവും അങ്ങേയറ്റം അപ്പനും ഇങ്ങേയറ്റം അമ്മയും ആണെങ്കിൽ അതിന്റെ മധ്യത്തിൽ കുഞ്ഞുങ്ങള്. അങ്ങനെ ഒരു പ്രാവശ്യം ഇരുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 21 വയസ്സുള്ള ഒരു മകൻ പറഞ്ഞത്, എന്റെ അച്ഛ, എനിക്കെന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓർമ്മ പോലും ഇല്ല എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇരുന്നത്. പണ്ട് അമ്മ എന്നെ ഇരുത്തി കാണും, എന്നെ എടുത്തു കാണും, എന്നെ എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കാണും. പക്ഷെ പിന്നീട് ഞാൻ വളർച്ച പ്രാപിച്ചപ്പോൾ ഈ അമ്മയുടെ സാമീപ്യം എനിക്ക് ഒരിക്കലും അത്ര സന്തോഷം നൽകുന്നതായിട്ട് തോന്നിയില്ല. കൂട്ടുകാരായിരുന്നു എന്റെ ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. പക്ഷെ ഇന്ന് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഈ അമ്മയിൽ നിന്ന് എത്രയോ നല്ല കാര്യങ്ങൾ ഞാൻ സ്വീകരിച്ചു, അമ്മ എത്രയോ പ്രാവശ്യം എന്നോട് ക്ഷമിച്ചു, ഈ അമ്മ എത്രയോ സുന്ദരമായിട്ട് എനിക്ക് എത്രയോ എന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ വിഷയം പോലെയാണ് നോമ്പുകാലം ഒരു അമ്മയെ പോലെയാണെന്ന് ഞാൻ ഉപമിക്കുവാനായിട്ട് കാരണം. മൂന്നാമത്, ലെൻത് ഈസ് എ ടിപ്പിക്കൽ ടൈം ഫോർ ഹീലിംഗ് പ്രോസസ്. സൗഖ്യപ്പെടുവാൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു അവസരം ഓരോ വർഷവും ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പാമ്പ് പടം പൊഴിക്കുന്ന രംഗമൊക്കെ നമ്മൾ വായിച്ചു കാണും, കണ്ടു കാണും. നാട്ടിൽ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ധാരാളം കണ്ടു കാണും. ഇപ്പോൾ അവർക്ക് ഗൂഗിളിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കാണാനുള്ള സൗകര്യമുണ്ട്. ഈ പാമ്പ് പടം പൊഴിക്കുമ്പോൾ അതിനല്പം വേദന വരും, കാരണം അതിന്റെ തൊക്ക് പൊളിഞ്ഞു പോവുകയാണ്. ആ വേദന ഉണ്ടെങ്കിലും അത് പൊളിഞ്ഞു പോകുമ്പോൾ അതൊരു പുതിയ ജീവിതത്തിന്റെ ഒരു ആരംഭം കുറിക്കൽ ചടങ്ങ് പോലെയാകുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടത് തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ നാല് പേരായി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചേർന്ന് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അച്ഛാ ഞങ്ങള് ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് എടുത്തോണ്ട് പോകുന്നൊന്നുമില്ല, ഒത്തിരി പേർക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ചിലട് പറയും, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷപാത രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം. പക്ഷെ നോമ്പിലേക്ക് അടുത്തു വരുന്ന ഓരോ മനുഷ്യനും ഓർത്തുകൊള്ളണം, ഇത് രണ്ടിലും നമ്മളുണ്ട്, നമ്മൾ ഉണ്ടാകണം നിശ്ചയമായും. അതിനാണ് ഈ നോമ്പ് സഭ ഒരുക്കുന്നത്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള അതിശക്തമായ ഭ്രമങ്ങളിൽ പലപ്പോഴും ഒരു തളർവാദ രോഗിയായി മാറ്റപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, വർത്തമാനങ്ങളിൽ, മാനസിക പക്വതകളിലൊക്കെ നമ്മൾ പലരെ വലുതായിട്ടും ചിലരെ ചെറുതായിട്ടും കാണുന്ന ഒരു പ്രത്യേകതയും ചിലപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുവെക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്നറിയണമെങ്കിൽ ഭാര്യ ഭർത്താവിനെ അല്ല അളക്കേണ്ടത്, ഭർത്താവ് ഭാര്യയുമല്ല, മാതാപിതാക്കൾ മക്കളെയുമല്ല, അവരവർ അവരവരെ ഈ വിഷയത്തിലൂടെ ഒന്ന് കടത്തിവിടണം. എനിക്ക് ഇപ്രകാരം ഒരു ജീവിതക്രമം ഉണ്ടോ, എന്റെ ജീവിതത്തിൽ ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ പടം പൊഴിക്കലിലേക്ക് നമ്മൾ സ്വയം വിധേയപ്പെടുന്ന സമയമാണ് ഈ നോമ്പുകാലം. അതുകൊണ്ട് എയ്തർ ടു ബിക്കം എ പാരലൈസ് ഓർ ടു ബിക്കം ദ ഫ്രണ്ട് സർക്കിൾ, ഈ രണ്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമ്മൾ കൃത്യമായിട്ട് ഉൾപ്പെടാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ നോമ്പുകാലം. അതിനോട് ചേർത്ത് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ മനുഷ്യരെ വലിയവരെന്നും ചെറിയവരെന്നും കാണാറുണ്ട്. മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് ചിന്തിക്കുന്നത് ജീവികളൊന്നും മനുഷ്യരെ പോലെ ബുദ്ധിയൊന്നും ഇല്ലാത്ത ജീവികളായതുകൊണ്ട് അവരെ നമ്മൾ വിളിക്കുന്നത് തന്നെ ആനിമൽസ് എന്നാണ്. പക്ഷേ അരിസ്റ്റോട്ടിൽ മാത്രം വിളിച്ചു, ഹ്യൂമൻ ബീയിങ് ഓർ മാൻ ഇസ് എ സോഷ്യൽ അനിമൽ, സാമൂഹിക ജീവിയാണ് മനുഷ്യൻ, സമൂഹത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ. പക്ഷെ ഇന്ന് പത്രം വായിക്കാൻ അല്ലെങ്കിൽ ഈ ടെലിവിഷൻ കാണുവാൻ മൃഗങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായാൽ, നമ്മുടെ ഭാഷ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് ലജ്ജിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. റഷ്യയും തൊട്ടടുത്തുള്ള രാജ്യവും തമ്മിൽ, ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുക, രണ്ടും സംസ്കാരം ഒരുപാടുള്ളവരാണ്, പഠിച്ചവരാണ്, പണ്ഡിതന്മാരാണ്, ഏറെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു ബോധമില്ലായ്മയുടെ തലം എവിടെയോ കിടക്കുമ്പോഴാണ് ഒരാൾ വലുതെന്നും ഒരാൾ ചെറുതാണെന്നും ചിന്തിക്കുമ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം ഉണ്ടാകുന്നത് അതിന്റെ തുടക്കം രാജ്യങ്ങൾ തമ്മിലല്ല, ഒരു കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ ഉണ്ടാകുന്ന ആശയ പിണക്കം, ആശയത്തിന്റെ ധാരണ പിശക് വലുതാകുമ്പോഴാണ് അതൊരു യുദ്ധത്തിൽ ചെന്ന് എത്തുന്നത്. വേദപുസ്തകത്തിലും അങ്ങനെ തന്നെ നമുക്ക് വായിച്ചെടുക്കാം. ഈ കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുമ്പോഴും ഇപ്പൊ നടക്കുന്ന സംഭവം ഒക്കെ എടുത്താലും, ഞാൻ വലുതെന്ന് അവരവരെ തന്നെ ചിത്രീകരിക്കുകയും മറ്റുള്ളവർ കുറവുള്ളവരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു രോഗലക്ഷണം, ഈ രോഗലക്ഷണത്തിന്റെ സൗഖ്യം ലഭിക്കുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം. മറ്റൊരു രീതിയിൽ കൂടെ പറഞ്ഞാൽ, ഈ ലോകത്ത് ബാക്ടീരിയകളുണ്ട്, പുഴുക്കളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ബാക്ടീരിയകൾ ഈ ലോകത്തിൽ ഇന്ന് മുഴുവൻ ബാക്ടീരിയകളും അങ്ങ് നശിച്ചു പോകുന്നു എന്ന് ചിന്തിച്ചാൽ, ഈ മനുഷ്യ ശരീരം ഉൾപ്പെടെ തീഞ്ഞ് അളിഞ്ഞ് ഈ ഭൂമിയിലോട്ട് ചേരേണ്ടുന്ന ഒരു കാര്യങ്ങൾക്കും തീഞ്ഞ് ചേരാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. അതേസമയം എന്നോട് പുസ്തകത്തിൽ വായിച്ചത്, മനുഷ്യൻ ഈ ലോകത്തിൽ മുഴുവൻ പേരും മരിക്കുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയൊരു സ്വപ്നം കാണാനല്ല ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. ആ പുസ്തകത്തിലെ ചിന്തകളെ ഞാനൊന്ന് പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. മനുഷ്യർ ഇന്ന് ഈ ലോകത്തിൽ മുഴുവൻ മരിച്ചാൽ ഈ പ്രകൃതി ദൈവം ഉദ്ദേശിച്ച തലത്തിലൂടെ കൃത്യമായി വളർന്ന് പന്തലിക്കും. കെട്ടിടങ്ങളുടെ സ്ഥാനത്തെല്ലാം വൃക്ഷങ്ങൾ കാണും, വൃക്ഷങ്ങളിലൊക്കെ പക്ഷികൾ കാണും, പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും, മൃഗങ്ങൾ യഥേഷ്ടം വളരും, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള കീടങ്ങളും ജന്തുക്കളും ജീവികളും ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കും. എന്നാൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാനായിട്ട് ആദിമ മനുഷ്യൻ മുതൽ തുടങ്ങിയതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ഇന്നും കാണുന്ന ജീവിതത്തിലെ അസന്തുലിതാവസ്ഥകൾ. അതുകൊണ്ട് ഒരു മനുഷ്യൻ വലുതെന്നോ ഒരു മനുഷ്യൻ ചെറുതെന്നോ ഉള്ള ചിന്ത ദൈവത്തിനില്ല. ഒരു ജീവി വലുതെന്നോ ഒരു ജീവി ചെറുതെന്നോ അല്ലെങ്കിൽ മനുഷ്യനും ജീവിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നോ എന്നോ ഒന്നും ദൈവം ചിന്തിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തയ്യാറാക്കിയതിന് ശേഷം അതിന്റെ മേൽ സർവ്വ അധികാരവും മനുഷ്യന് ദൈവം കൊടുത്തു. പക്ഷെ ആ സ്വാതന്ത്ര്യം അവിടെ തന്നെ നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ഒരു ബോധവും ബോധ്യവും ഓരോ വർഷവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അതിസുന്ദരമായ സൗഖ്യ ശുശ്രൂഷയുടെ ദിവസമാണ്, ദിവസങ്ങളുടെ പട്ടികയാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ കേവലം ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്ന കാലഘട്ടമായിട്ടോ അല്ലെങ്കിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സഭ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടോ അല്ലെങ്കിൽ ഇത് അവസാനം ചെന്ന് ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിയും കുടിച്ച് പിന്നീട് ഒരു പ്രത്യാശയോടെ രണ്ടു മൂന്ന് ദിവസം കൂടി ഇരിക്കും, ഇരുന്നിട്ട് വീണ്ടും ഈസ്റ്റർ ആകുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടും എത്തിച്ചേരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇതിനെ മാറ്റുന്നതിന് പകരം ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യരായ ഞങ്ങളൊക്കെ സമന്മാരാണ്. ഞങ്ങളുടെ കഴിവുകൾക്കോ ഞങ്ങൾ വളർന്ന പശ്ചാത്തലമോ വ്യത്യസ്തമായിരിക്കാം. ഞങ്ങളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട പഠന സൗകര്യത്തിലൂടെ ലഭിക്കപ്പെട്ട സ്വാധീനങ്ങൾ, അധികാരങ്ങൾ, അധിനിവേശങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ മരിക്കുമ്പോൾ ആറടി മണ്ണിലേക്ക് തന്നെയാണ് എല്ലാ മനുഷ്യനും ചെന്നു ചേരുന്നത്. ഓരോ മനുഷ്യനും വസ്തു വാങ്ങിക്കൂട്ടുമ്പോൾ, പ്രപഞ്ചത്തിലെ സ്ഥലം ഭൂമി വാങ്ങിക്കൂട്ടുമ്പോൾ, കൃത്യമായി ഭൂമി നിശബ്ദമായിട്ട് മനുഷ്യനോട് പറയും, നീ ഇപ്പോൾ നിന്റെ കയ്യിലുള്ള പണം തന്ന് നീ എന്നെ സ്വന്തമാക്കുന്നു. പക്ഷേ നീ ഒരു ദിവസം എന്റെ മുമ്പിൽ വരും. ആ വരുന്ന സന്ദർഭത്തിൽ പണം തരാതെ നിന്നെ ഞാൻ സ്വന്തമാക്കും. അത് ഏത് മനുഷ്യനും ഏത് ദിവസമാണെന്ന് പറയുക എളുപ്പമല്ല. അതെപ്പോഴും ആകാം. ആ കാര്യങ്ങളിലേക്കുള്ള ഒരുക്ക ശുശ്രൂഷയായി നോമ്പുകാലം നമ്മൾ നിശ്ചയമായിട്ടെടുക്കണം. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ 2:17-18 വാക്യങ്ങളിൽ കഷ്ടത സഹിച്ച ക്രിസ്തുവിനെ ഒരു മെഷറിംഗ് സ്കെയിലായി, ഒരു അളവുകോലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലിഹ ഉദ്ധരിച്ചൊരു കാര്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ നിശ്ചയമായും കഴിവുള്ളവൻ ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തു ഏറ്റെടുത്ത ത്യാഗത്തെ മനസ്സിലൂടെ കൊണ്ടുപോയി കൃത്യമായ ജീവിതത്തിന്റെ നല്ല അംശങ്ങളെ പങ്കുവെക്കുവാൻ, മൂന്ന് ചിന്തകൾ നമുക്ക് പങ്കുവെക്കുവാൻ വലിയവന ദൈവം ഭാഗ്യം നൽകി. ദ ഫസ്റ്റ് വൺ, ലെന്റ് ഈസ് എ കൾച്ചർ. സെക്കൻഡ് വൺ, ലെന്റ് ഈസ് ലൈക്ക് അവർ മദർ. ആൻഡ് ദ തേർഡ് വൺ, ലെന്റ് ഈസ് എ ടൈം ഫോർ ഹീലിംഗ്. ദൈവം തമ്പുരാൻ, ഈ ചിന്തകളെ നിങ്ങൾക്ക് നൽകുന്നത് കൂടുതൽ ഈ നോമ്പുകാലത്തെ വളരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാനും അത് അനുഭവമാക്കുവാനും ആഹ്ലാദത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ഒരു വലിയ പാത ഒരുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ വീണ്ടും ഒരു അവസരം കൂടി ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ തന്നതിൽ ഉള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തോടും അതോടൊപ്പം നേതൃത്വം നൽകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വൈദിക സഹോദരങ്ങളോടും, അതിനേക്കാൾ ഉപരി അഭിനന്ദനായ സക്കറിയമാർ അപ്രയം തിരുമേനി നമ്മുടെ ഹ്യൂസ്റ്റണിൽ കടന്നു വന്ന്, നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഭദ്രാസനത്തിലേക്ക് കടന്നു വന്ന് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് കടന്നു വന്നതിൽ ആ പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ശുശ്രൂഷകളെ ഒക്കെ മാനിക്കപ്പെടുന്നതാക്കി തീർക്കുവാനും ഈ സമയം ശ്രദ്ധേയമായി ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും, പുതുതായി ചെമ്മാശന്മാരായും വൈദികരായും സഭാസ്ഥാനികളായി തീരുന്നവരെ ദൈവം തമ്പുരാൻ തന്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും, മഹാപുരോഹിത പദവിയിലേക്ക് കടന്നു വരുന്നവരെ ദൈവം യഥാ ഉചിതമായി കൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. തറക്കെട്ട അന്വേഷണങ്ങളിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നാം കടന്നു പോകുന്ന ആത്മീക വഴികളുടെ പ്രാധാന്യം ഹൃദയത്തെ സ്പർശിക്കത്തക്കവണ്ണം തിരിച്ചറിവിലേക്ക് നയിച്ച് അതിനുവേണ്ടി ഇബ്രായ ലേഖനത്തിന്റെ ഒരു ചിന്ത ആമുഖ വാക്കായി തിരഞ്ഞെടുത്ത് ഈ പ്രഭാതത്തിൽ കൂടി പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ധന്യമാക്കി. നോമ്പ് നമുക്ക് നൽകുന്ന ജീവിതത്തിന്റെ പ്രതീക്ഷയും നോമ്പിനോട് നമുക്കുള്ള ജീവിതത്തിലെ ഉത്തരവാദിത്ത ബോധവും ഉത്തരവാദിത്ത ബാധത്തോടുകൂടി സ്പർശിക്കുന്ന നോമ്പിൽ നിന്ന് നമുക്ക് സമാഹരിക്കാൻ പറ്റുന്ന ആത്മീക കിരണങ്ങൾ ഇതൊക്കെ വീണ്ടും അച്ഛനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്പർശിക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്പർശിക്കുന്ന ഒരു വലിയ ചാലകമാണ് നോമ്പ് എന്നുള്ള ഒരു വലിയ ആശയം. വീണ്ടും അച്ഛനിൽ കൂടി നമുക്ക് കേൾക്കാൻ തക്കവണ്ണം ഇടയായി. ജീവിതത്തിന്റെ സൗഖ്യവും മനസ്സിന്റെ സ്വസ്ഥതയും ഒക്കെ അടിസ്ഥാനമായിരിക്കുന്നത് നോമ്പ് എന്ന പാതയിൽ കൂടി ഉള്ള ക്രിസ്തു സ്പർശനമാണ്. നമുക്കറിയാവുന്ന ക്രിസ്തുവിനെ സ്പർശിക്കാനായിട്ട് പലരും പല മാധ്യമങ്ങളും വഴികളും കാണുന്നു. ചിലരൊക്കെ പ്രാർത്ഥനയിൽ കൂടി ലഭ്യമാകുന്ന ആരോഗ്യവും പ്രാർത്ഥനയിൽ കൂടി ലഭ്യമാകുന്ന രോഗസൗഖ്യങ്ങളും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ നേടിയ സുഖ സൗകര്യങ്ങൾ ഇതൊക്കെയാണ് വലിയ സാധ്യത എന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അതിലൊക്കെ ഉപരി ത്യാഗത്തിൽ കൂടിയുള്ള ദൈവിക അന്വേഷണമാണ് യഥാർത്ഥ ക്രിസ്തു സ്പർശനം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള യഥാർത്ഥ ക്രിസ്തു സ്പർശനത്തിൽ മാത്രമേ പൂർണമായി ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക നൽവരങ്ങളെ നേർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കോണം സാധിക്കുകയുള്ളൂ. നോമ്പ് കുറെ കൂടെ കരുത്തുവാകാൻ അല്ലെങ്കിൽ തികവുറ്റതാകാൻ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട അച്ഛന്റെ വാക്ക് കൂടുതൽ പ്രയോജനീകരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ നോമ്പ് അത് പ്രാർത്ഥനയുടെ ഒരു ഫലവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധ്യതയായി തിരിച്ചറിവായി കൂടെ തീർന്ന് തലമുറ കൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ചിന്തകളൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മുടെ ഓർമ്മയിൽ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവവും ഭാഗം സമർപ്പിക്കുകയും അവരുടെയൊക്കെ ആരോഗ്യത്തിനും സന്തോഷത്തിനുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങൾ പലരും വളരെ താല്പര്യത്തോടും പ്രാധാന്യത്തോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാർത്ഥതയെ വളരെ ആഴമായി ശ്ലാഘിക്കുന്നതോടൊപ്പം നിശബ്ദമായി മൗനമായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഫോണുകളൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിൽ സംബന്ധിക്കുക തുടർന്നും ഇതിന് പര്യവസാനം വരെ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഈ പേരുകളൊക്കെ വായിക്കുന്നത് രാജൻ തോമസ് ഡൽഹിയിൽ ക്യാൻസർ ആയിട്ട് ഓർക്കുക പ്രാർത്ഥനയിൽ. ഞാൻ രണ്ടു മൂന്നാഴ്ച ഓർപ്പിച്ചതാണ് ബലഹീനനെ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിലെ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ട് വളരെ തീവ്രമായ അനുഭവത്തിൽ കൂടി കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ് ആ മകൻ എത്രമാത്രം സൗഖ്യം ലഭ്യമാകുവാൻ തക്കവണ്ണോടെയായത്. ഇപ്പോഴ് വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറി ശരീരമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുടുംബം പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. എന്നാലും വീണ്ടും പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. വിൻസി ഓർക്കുക. അതോടൊപ്പം തന്നെ കൊച്ചുമോൾ എന്ന് പറയുന്ന ഒരു സഹോദരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വളരെ പ്രയാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന സഹോദരിക്ക് ഉണ്ടാകണം. ദൈവത്തിന്റെ കരുണയിൽ മുന്നോട്ട് പോകുന്നു. തുറന്നും നിങ്ങളുടെ പ്രാർത്ഥന ആ സഹോദരിക്കുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ജോസ്, ഷാജി, ജിമ്മി, ശാന്തി, ഫ്രാൻസി, ഷൈജു, മേഴ്സി, അനൂപ്, ബിന്ദു, മറിയാമ തോമസ്, തോമസ്, നിർമ്മല, ജോയൽ മാത്യു, ജോയൽ, ആലിസ് ജോസഫ്, ടോബി, മറ്റാര് കുഞ്ഞുമണ്ടനിലുള്ള കുഞ്ഞുമോനച്ചാന്, മറ്റാരെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ അവരെ ഓർക്കാം. ഇവരെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആരുടെയെങ്കിലുമൊക്കെ പേര് നൽകാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജ് നൽകാവുന്നതാണ്. സ്ഥിരമായിട്ട് ഓർക്കേണ്ട പേരുകളുണ്ടെങ്കിൽ അതനുസരിച്ച് പേരുകൾ തരികയാണെങ്കിൽ അത് ഓർക്കാം. അതല്ല, ഇതുവരെ നമ്മൾ ഓർത്തു വന്ന പേരുകളിൽ സൗഖ്യം പ്രാപിച്ച ചിലരൊക്കെ, പല ആളുകളും, ഒരുപാട് ആളുകൾ സൗഖ്യം പ്രാപിച്ചതായിട്ട് അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഇതിൽ നമുക്ക് നീക്കം ചെയ്യാം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമുക്ക് പരിശുദ്ധമായ നോമ്പില് നമ്മുടെ ശിരസുകളെ ഈ മുമ്പാകെ വണങ്ങാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അന്യമാർന്ന ഈ ദിനം, പ്രത്യേകിച്ച് 50 ദിവസം നോമ്പിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുമ്പോൾ നോമ്പിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, നോമ്പിന്റെ സൗന്ദര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ, ഒരു ബുധനാഴ്ചയോട് ഞങ്ങൾക്ക് വീണ്ടും അങ്ങയോട് ചേർന്ന് നടക്കുവാനും അങ്ങയോട് ചേർന്നുള്ള നടപ്പ് കുറെ കൂടെ ആഴമായി വിശുദ്ധിയോട് ശക്തിയോട് അത് ചേർത്ത് പിടിപ്പാനും തന്നെ കൃപയോർത്ത് ശ്രദ്ധിക്കുന്നു. തമ്പുരാനെ ഓരോ നിമിഷവും അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങളെ താങ്ങി നടത്തുന്നു. അങ്ങയുടെ കരുതലും കരുണയും ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് എത്രമാത്രം നന്ദി പറയണമെന്ന് പലപ്പോഴും ഞങ്ങൾ അറിയാതെ പോകുന്നു. അങ്ങ് ഒരുക്കി തരുന്ന സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ച് ആ സൗഭാഗ്യങ്ങളുടെ സുഖത്തിൽ പലപ്പോഴും മതി മറന്ന് അങ്ങയെ വിസ്മരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു ശ്വാസം പോലും അവിടുത്തെ കനിവോടെ ലഭ്യമാണെന്നുള്ള തിരിച്ചറിവ്, ആ ശ്വാസവും അങ്ങയുടെ മഹത്വത്തിനോട് ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തമ്പുരാനെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ നടത്തണമേ. സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ നിഷ്കളങ്കതയോടുകൂടി അങ്ങയുടെ പാതയെ പിൻപറ്റുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. അതിൽ കൂടി ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുവാനും വെറു ലോകത്തിൽ അങ്ങോട് ചേർന്ന് വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള സാധ്യതകളായി ഈ ലോകത്തിലെ അവസ്ഥകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയാക്കണമേ. പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെയൊക്കെ പരിഹരിച്ച് അനുതാപത്തിൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലും പുറത്തിലും പ്രകാശമുള്ളവരായി ഈ ലോകത്തിന് വെട്ടം പകരുന്നതിനായി ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ നാവുകൊണ്ടുള്ള വീഴ്ചകളോ ഞങ്ങളുടെ പ്രവർത്തികളിൽ കൊണ്ടുള്ള പതർച്ചകളൊക്കെ ഞങ്ങളോട് കൊടുക്കണമേ. നല്ലവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനേകരുണ്ട്. ദൈവമേ, എത്രമാത്രം വൈദ്യന്മാര് ഞങ്ങളെ ശുശ്രൂഷിച്ചാലും ഔഷധങ്ങൾ അഭയം പ്രാപിച്ചാലും അതിന്റെയൊക്കെ അപ്പുറം സൗഖ്യം നൽകുന്നവനായെങ്കിൽ മാത്രം ശരണം പ്രാപിക്കുന്നു. ഔഷധങ്ങൾക്കൊക്കെ അപ്പുറം ഞങ്ങളുടെ ശ്വാസം നിലനിൽക്കണമെങ്കിൽ അങ്ങയുടെ കരുണ വേണം. ഈ മക്കളെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, അവരെ സ്പർശിക്കണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ തക്കവണ്ണം അവരെ ഇടയാക്കണമേ. രോഗത്തെ മറന്ന്, ലോകത്തെ മറന്ന്, അങ്ങയുടെ അങ്ങയിൽ നിന്ന് ലഭ്യമാകുന്ന പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആഘോഷിച്ച് ജീവിക്കാൻ അവരുടെ നിന്റെ മക്കൾക്ക് ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിന്റെ തീവ്രത മൂലവും രോഗം നൽകുന്ന വേദനയും രോഗം നൽകുന്ന ഭയവും ഒക്കെ നീങ്ങി ദൈവമുഖം കണ്ട് അവയൊക്കെ വിസ്മരിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കണമേ. ദൈവാനുഗ്രഹങ്ങളും ഹൃദയത്തിന് സന്തോഷവുമാണ് രോഗം എനിക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ രോഗം പോലും അനുഗ്രഹമായി കണ്ട് നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഉറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവർ വാഴ്ത്തി ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഒരു കുഞ്ഞുങ്ങളെ പോലും നശിച്ചു പോകാൻ ഇടയാകാതെ നന്മയിൽ വളരുവാൻ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും അറിവും കൊടുക്കണമേ. ലോകത്തിന്റെ അറിവിനപ്പുറം ഉയരങ്ങളിലെ തിരിച്ചറിവ് കണ്ടെത്തുവാൻ തന്നെ മക്കളെ സഹായിക്കണമേ. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെ ഒക്കെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു, വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർക്കുന്നു, പലതരത്തിലെ കഠിനമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന മക്കളെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, സഭയെ ഓർക്കുന്നു, നയിക്കുന്ന പാവാതിരുമേനി എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന പിതാവിനെ ഓർക്കുന്നു, എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു, ഇവിടെ സേവനം ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു, ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ദൈവമേ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുറപ്പാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. നിന് നേതൃത്വം നൽകുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ ഇടവകയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന മക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ സ്വർഗീയ നന്മകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ നോമ്പ് ഞങ്ങൾ അവസാനിപ്പിച്ചു പോകുമ്പോഴും ഞങ്ങളുടെ ആത്മാവ് കൂടുതൽ ശക്തി പ്രാപിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നോ നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും വ്യക്തികളോടും നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും ഭക്ഷ്യസഭയോടും ഭക്ഷ്യസഭയെ നയിക്കുന്ന പിതാക്കന്മാരോടും പ്രത്യേകം നമ്മുടെ ഭദ്രാസനം നയിക്കുന്ന മെത്രാപൊലീത്തരോടെയും ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും നേരിക്കുമാറാകട്ടെ.
ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും അടുക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട ഐസക്കിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും വീട്ടും കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമ്മാമ, അതുപോലെ തന്നെ ഇതിന്റെ അപ്പിസ്റ്റേറ്റ് വെച്ചുള്ള പ്രിയപ്പെട്ട മാനാജ്, അല്പമായി അധികമായോ സഹായിക്കുക സഹകരിക്കുക ചെയ്ത് എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നോമ്പ് അനുഗ്രഹമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.